പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ പ്രമാണമാണ് ഇതുവരെ പഠന വിഷയമാക്കിയത്. ഒന്നാം പ്രമാണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്ന ഒന്നാം ഭാഗം, ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. അപ്പോൾ ദൈവമായ കർത്താവ് ആരാണെന്നും ആ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കടപ്പാട് എന്താണ് എന്നും നമ്മൾ വിശദമായി പഠിച്ചു. ദൈവം സ്രഷ്ടാവും രക്ഷകനുമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ബലിയർപ്പണത്തിലൂടെ ദൈവത്തിന് ആരാധന അർപ്പിക്കണം. ഇത്രയുമാണ് നമ്മൾ കണ്ടുവച്ചത്. പക്ഷേ ആ ഒന്നാം പ്രമാണത്തിന് ഒരു രണ്ടാം ഭാഗമുണ്ട്. പ്രോട്ടസ്റ്റൻ്റ് സഭകളിൽ പൊതുവെ അത് രണ്ടാമത്തെ പ്രമാണമായിട്ടാണ് എടുത്തു പറയുന്നത്. യഹൂദരും അങ്ങനെ തന്നെയാണ് പൊതുവെ കണക്കാക്കുന്നത്. കത്തോലിക്കാ സഭയിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഒന്നാം പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗമായി പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഇതാണ് പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ദൈവത്തെ ആരാധിക്കണം. ആ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നു പറഞ്ഞ് അതിൻ്റെ വിശദീകരണം എന്ന രീതിയിൽ തുടർന്ന് പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങളെ ആരും നീ ദൈവമായി ആരാധിക്കരുത് എന്നർത്ഥമാകുന്നില്ല. ഒരുപക്ഷെ ഒരു കാലത്ത് അങ്ങനെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇസ്രായേലിൻ്റെയൊക്കെ തുടക്കകാലത്തും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചിന്താഗതി നിലവിലിരുന്നിരിക്കാം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യാഹ്വേ, ഈജിപ്തിൻ്റെ ദൈവമായ റേ, കാനാൻകാരുടെ ദൈവമായ ബാൽ, അല്ലെങ്കിൽ ഓരോ ദേശത്തിനും അതതിൻ്റെതായ ദൈവങ്ങൾ, ഇങ്ങനെ ഒരു നിലപാട്, ഒരു ചിന്താഗതി ഒരു കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ബൈബിള് അത് അംഗീകരിക്കുന്നില്ല. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന അടിസ്ഥാന വിശ്വാസം, ആ വിശ്വാസം കാലക്രമത്തിൽ ശക്തി ആർജിച്ചു വന്നപ്പോൾ ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല എല്ലാ ജനതകൾക്കും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തിലേക്കും കടന്നു വന്നു. ഇവിടെ എടുത്തു പറയുന്നത് പ്രത്യേകമായും ദൈവത്തെ മാത്രമേ ദൈവമായി ആരാധിക്കാവൂ, അംഗീകരിക്കാവൂ, മറ്റൊന്നിനെയും ദൈവമായി കരുതരുത്. അത് ദൈവത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. ദൈവത്തിന് സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. മറ്റാരെയെങ്കിലും നമ്മൾ ദൈവമായി ആരാധിച്ചാൽ ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടായേക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടുമല്ല ഈ കൽപ്പന. ഈ കൽപ്പന നമുക്ക് തന്നെ സംരക്ഷണം നൽകുന്നതാണ്. ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിക്കുമ്പോൾ നമ്മളതിൻ്റെ അടിമകളായിത്തീരുകയാണ്. മനുഷ്യന് ഉണ്മ നൽകിയത്, അസ്തിത്വം നൽകിയത് ദൈവമാണ്. മനുഷ്യനെ തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കുകയും അവന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തത് ദൈവം തന്നെയാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മറ്റെന്തിനെയെങ്കിലും മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തുവിന് സ്വയം അടിയറ വെച്ച് അടിമയായിത്തീരുകയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ലഭിക്കണം. ദൈവത്തെ ആരാധിക്കാതെ മറ്റാരെങ്കിലും ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന അടിമത്തം ആർക്കും സംഭവിക്കരുത്. ഇതാണ് ഒന്നാം പ്രമാണത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നതിലൂടെ നമ്മൾ തന്നെയാണ് മഹത്വപ്പെടുന്നത്. ദൈവത്തിന് സൃഷ്ടികളായി നമ്മൾ ഏറ്റുപറയുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭ്യമാകുന്നു. അതേസമയം നമ്മൾ ആരാണെന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ് വിഗ്രഹാരാധന പാപമായി തീരുക. നമ്മൾ നമ്മളെ തന്നെ അടിമകളാക്കുകയാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദൈവങ്ങൾ നമ്മുടെ മേൽ ഭരണം നടത്തുന്നു. ഇങ്ങനെ മറ്റൊന്നിനെയും മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന ആ അടിസ്ഥാന പ്രമേയമാണ് ഈ ഒന്നാം പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇനി എന്താണ് വിഗ്രഹാരാധന? മറ്റൊരാളെ ദൈവമായി ആരാധിക്കുക, ദൈവമല്ലാത്ത എന്തിനെയെങ്കിലും ദൈവമായി കരുതുകയും അതിൽ ദൈവത്വം ആരോപിക്കുകയും ദൈവത്തിനർപ്പിക്കേണ്ട ആരാധന ആ വസ്തുവിന് അല്ലെങ്കിൽ വ്യക്തിക്ക് അല്ലെങ്കിൽ തത്വസംഹിതയ്ക്ക് അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വിഗ്രഹാരാധനയായിത്തീരും. വിഗ്രഹം എന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ പ്രതിഷ്ഠിക്കുന്ന എന്തോ അതാണ് വിഗ്രഹം. ഉണ്ടാക്കുന്ന പ്രതിമകൾ മാത്രമല്ല വിഗ്രഹമായി തീരുക. പ്രതിമകൾ വിഗ്രഹമാകണമെന്നുമില്ല. നമ്മളതിനെക്കുറിച്ച് അവകാശം കാണുന്നതാണ്. പ്രതിമയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ പ്രതിഷ്ഠിക്കുന്ന ദൈവമല്ലാത്ത എന്തോ, അതാണ് വിഗ്രഹം. ആ വിഗ്രഹത്തിൻ്റെ അസ്തിത്വം ദൈവത്തിൽ നിന്നല്ല, മനുഷ്യനിൽ നിന്നാണ്. മനുഷ്യൻ നൽകുന്ന അസ്തിത്വമേ ആ വിഗ്രഹത്തിനുള്ളൂ. അതുകൊണ്ട് അതിനെ ഒരിക്കലും ദൈവമായി പരിഗണിക്കാൻ സാധിക്കുകയുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ കയറ്റി പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തോട് മനുഷ്യൻ യാചിക്കുന്നു, അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുന്നു, അതിൻ്റെ ഇഷ്ടം കരുതി മനുഷ്യൻ ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ പ്രതിഷ്ഠിക്കുന്നതിനെ വിഗ്രഹം എന്ന് വിളിക്കുന്നു. ഇപ്രകാരം ഒരു വിഗ്രഹം മനുഷ്യൻ ഉണ്ടാക്കരുത്. ഇതാണ് പ്രമാണത്തിൻ്റെ കാതൽ. ഞാനല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. വിഗ്രഹം ഉണ്ടാക്കരുത്, പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിനക്ക് ആരാധിക്കാൻ വേണ്ടി നീ പ്രതിമകളെ ഉണ്ടാക്കരുത്. പ്രതിമകളെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പിന്നീട് പരാമർശം ഉണ്ടാവും ബൈബിളിൽ. സർപ്പദംശനമേറ്റ ഇസ്രായേൽ ജനങ്ങൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് നോക്കാനായി പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കാനായിട്ട് മോശയുടെ ദൈവം കൽപ്പിച്ചതായിട്ട് കാണും. കെറൂബുകളുടെ രൂപം ഉണ്ടാക്കി ഉടമ്പടിയുടെ വേടകത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത് കാണും. സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൽ കാളകളുടെ പ്രതിമകളുണ്ടായിരുന്നു. ജലസംഭരണി വഹിക്കാനായി കാളകളുണ്ടായിരുന്നു. സിംഹത്തിൻ്റെ പ്രതിമകൾ, പല രീതിയിലുള്ള പ്രതിമകളും ദേവാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും ദൈവമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പ്രതിമകൾ ഉണ്ടാക്കരുത് എന്നതല്ല പ്രമാണം. പ്രതിമകളെ ആരാധിക്കരുത്, അഥവാ ദൈവമായി മറ്റൊന്നിനെയും ആരാധിക്കരുത്. ദൈവത്വം മറ്റൊന്നിലും ആരോപിക്കരുത്. ദൈവം തന്നെ ഒരു പ്രതിമ സൃഷ്ടിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റേതായി. അത് മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം മനുഷ്യന് പൂഴിയിരുന്ന് രൂപം കൊടുത്തത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തന്നെ വിഗ്രഹം മനുഷ്യനാണ്. മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ പ്രതിച്ഛായ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ആരാധന അർപ്പിക്കുകയല്ല, ആരാധന അർപ്പിക്കുന്നത് മനുഷ്യന് സേവനം അർപ്പിച്ചുകൊണ്ടായിരിക്കണം. മനുഷ്യനെ ദൈവമായി പരിഗണിക്കുകയല്ല, ദൈവത്തിൻ്റെ പ്രതിനിധിയായി പ്രതിച്ഛായയായി കാണാൻ സാധിക്കും. അതേസമയം മറ്റൊന്നിനെയും ദൈവമായി പരിഗണിക്കാതിരിക്കുക. ഇതാണ് പ്രമാണത്തിൻ്റെ അടിസ്ഥാനം. ഈ പ്രമാണം വളരെ വ്യക്തമായി ലംഘിക്കപ്പെടുന്ന ഒരു സംഭവം പുറപ്പാട് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ാമത്തെ അധ്യായത്തിൽ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു. 32-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായമാകുമ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഉത്ഭവ പാപം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാപം സംഭവിക്കുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. മോശ പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് പോയതാണ്. ജനങ്ങളെ എല്ലാവരെയും ഈജിപ്തിൽ നിന്ന് പുറപ്പെടുത്തി അത്ഭുതകരമായി കടല് കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് സീനായ് മലയുടെ അടിവാരത്തെത്തിച്ചു. അതിനുശേഷം ദൈവം ആവശ്യപ്പെട്ട് മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. മോശ മടങ്ങി വരാൻ താമസിച്ചപ്പോൾ സംഭവിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അവൻ അവ വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിൻ്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേ നദിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ഔദ്യോഗികമായ വിഗ്രഹാരാധനയാണിത്. മുകളിൽ സീനായ് മലയിൽ ഉടമ്പടി നൽകിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ താഴെ മലയുടെ അടിവാരത്തിൽ അഹ്റോൻ്റെ നേതൃത്വത്തിൽ ജനം വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ഇതൊരു വലിയ വിശ്വാസത്യാഗമാണ്. ഉടമ്പടി ഉണ്ടാക്കപ്പെട്ട സമയത്ത് തന്നെ ലംഘിക്കപ്പെടുകയായിരുന്നു. ഇങ്ങനെയുള്ള ഉടമ്പടി ലംഘനമാണ് പാടില്ല എന്ന് പറയുക. ദൈവം വിലക്കുന്നത് വിഗ്രഹത്തെ ഉണ്ടാക്കലും വിഗ്രഹത്തെ ആരാധിക്കലുമാണ്. ഇസ്രായേൽ ജനത്തിന് നിരന്തരമായി ഉണ്ടായിരുന്ന ഒരു പ്രലോഭനമായിരുന്നു വിഗ്രഹാരാധന. ഇസ്രായേലിന് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും നേരിടാവുന്ന ഒരു പ്രലോഭനമാണ്. ഇന്ന് നമ്മളും നേരിടുന്ന ഒരു പ്രലോഭനമാണ് വിഗ്രഹാരാധന. ഏഷ്യ മുതൽ ഉള്ള പ്രവാചകന്മാരെല്ലാം ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി പോരാടിയവരാണ്. കാരണം വിഗ്രഹങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നില്ല. വിഗ്രഹങ്ങൾക്ക് അസ്തിത്വമേയില്ല. വിഗ്രഹമെന്നത് മനുഷ്യൻ്റെ സങ്കല്പ സൃഷ്ടിയാണ്. പ്രതിമകൾ മനുഷ്യൻ ഉണ്ടാക്കുന്നു. ആ പ്രതിമയിലും മനുഷ്യൻ തൻ്റെതായ സങ്കല്പങ്ങൾ, തൻ്റെതായ പ്രത്യാശകൾ, ആഗ്രഹങ്ങൾ എല്ലാം അർപ്പിക്കുന്നു. മനുഷ്യൻ ആരോപിക്കുന്ന ആ ശക്തി മാത്രമേ ആ വിഗ്രഹത്തിനുള്ളൂ. ആ വിഗ്രഹത്തിൻ്റെ അസ്തിത്വം മനുഷ്യൻ്റെ ഭാവനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ആ വിഗ്രഹത്തിന് ഒരിക്കലും ഒരു ധാർമ്മികമായ ഇച്ഛാശക്തിയില്ല. മനുഷ്യൻ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാനോ മനുഷ്യൻ ചോദിക്കുന്നത് കൊടുക്കാനോ വിഗ്രഹങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷേ മനുഷ്യൻ വിശ്വസിച്ച് വശാകുന്നു, ഈ വിഗ്രഹങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത്, ശക്തിയുള്ളതെന്ന്. എല്ലാ പ്രവാചകന്മാരുടെയും വിഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളുടെ മുഴുവനും സംഗ്രഹം എന്ന രീതിയിൽ ഞാൻ ഒരു ബൈബിൾ ഭാഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബാറൂഖ് എന്ന പുസ്തകം 6-ാം അധ്യായം. ജെറമിയായുടെ ഗുമസ്തനായിരുന്നു ബാറൂഖ്. ബാറൂഖിന് ജെറമിയ എഴുതിയ ലേഖനം എന്ന രീതിയിലാണ് ഈ ബാറൂഖിൻ്റെ പുസ്തകം 6-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഗ്രഹാരാധനയുടെ മൗഢ്യത്തെക്കുറിച്ച് ഇത്രമാത്രം വ്യക്തമായി പറയുന്ന മറ്റൊരു ബൈബിൾ ഭാഗമില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാറൂഖിൻ്റെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ബാബിലോണിൽ വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും. മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു, ജനതകൾ അവയെ ഭയപ്പെടുന്നു. ജനതകളെപ്പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട ഇസ്രായേൽ ജനം നേരിടുന്ന വലിയൊരു പ്രലോഭനമാണത്. അവർ പണ്ട് തന്നെ നേരിട്ട പ്രലോഭനമാണ്. കാനാനിൽ വന്നപ്പോൾ കാനാനിലെ ദേവന്മാരെ ആരാധിക്കാനുള്ള പ്രലോഭനമുണ്ടായിരുന്നു. സീനായ്മലയുടെ അടിവാരത്തിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് കർത്താവ് എന്ന് പറഞ്ഞവർ ആരാധിച്ചവരാണ്. പക്ഷേ ബാബിലോണിലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രലോഭനം വളരെ കൂടുതലാണ്. അവിടെ ഒരുപാട് വിഗ്രഹങ്ങളെ കാണും. ആ വിഗ്രഹങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഈ ദേവന്മാരുടെ മുമ്പിലും പിമ്പിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കവയോട് ഭയം തോന്നരുത്. ഇത് നമുക്ക് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. നമ്മുടെ നാട് ഒരുപാട് വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ നാടാണ്. ഒരുപാട് ജനങ്ങൾ അനേകം വിഗ്രഹങ്ങളിൽ ദൈവത്വം ആരോപിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ ആ വിഗ്രഹങ്ങളെ അല്ല ദൈവങ്ങളായി പരിഗണിക്കുന്നതെങ്കിലും പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിഗ്രഹങ്ങൾ തന്നെ ഒരു ദൈവത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നതായിട്ട് കാണും. ദേവന്മാരുടെ മുമ്പിലും പിമ്പിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കവയോട് ഭയം തോന്നരുത്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവെ അങ്ങേയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ഒരു വിഗ്രഹത്തെയും ഒരു ദേവനെയും ആരും ഭയപ്പെടേണ്ടതില്ല. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. ഏതു പേരിൽ വിളിച്ചു പറയുന്നതാണെങ്കിലും ദൈവം ഏകനാണ്. ഇനി ഈ വിഗ്രഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ബാറൂഖ് ഇപ്രകാരമാണ് പറയുക. ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ. സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ. സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജ ദേവന്മാരാണവ. ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണ കിരീടം അണിയിക്കുന്നു. അലങ്കരിക്കുന്ന വസ്ത്രവും സ്വർണവും കൊണ്ട് അലങ്കരിക്കുന്ന വിഗ്രഹങ്ങളെ കാണുമ്പോൾ അവയൊക്കെ യഥാർത്ഥത്തിൽ ജീവനുള്ളവയാണെന്നോ ദൈവമാണെന്നോ കരുതരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 15-ാമത്തെ വാക്യം. അതിൻ്റെ വലത്തു കയ്യിൽ കഠാരിയുണ്ട്, കോടാലിയുമുണ്ട്. എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ല എന്ന് വ്യക്തമാണ്. കഠാരയും പിടിച്ചു നിൽക്കുന്ന ദേവൻ്റെ വിഗ്രഹമാണെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ മോഷ്ടാവിനെതിരെ ഒന്നും ചെയ്യാൻ ആ വിഗ്രഹത്തിന് സാധിക്കുകയില്ലല്ലോ. ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതിയരുടെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ. അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടി കൊണ്ട് അവരുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു. രാജദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഇവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു. മ്യൂസിയം പോലെയൊക്കെയാണ്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഇത് പറയുന്നതിന് അവയിൽ തന്നെ ഒരു ശക്തിയുമില്ല എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുക. 27-ാമത്തെ വാക്യത്തിൽ. നിലത്തു നാട്ടി നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല. മറിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല. മരിച്ചവരുടെ മുമ്പിൽ എന്ന പോലെയാണ് അവയുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ ബലി അർപ്പിച്ചതുകൊണ്ടോ അർത്ഥമില്ല എന്ന് പഠിപ്പിക്കുക. 36-ാമത്തെ വാക്യം. മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. അന്ധനു കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയുമില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതും അർത്ഥശൂന്യമാണ് എന്ന് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പറയാനാവുകയില്ല. പഴയ നിയമത്തിൻ്റെ മുഴുവനും കാഴ്ചപ്പാട് ഇവിടെ കാണും. ദൈവമല്ലാത്ത ഒന്നിനെയും ആരാധിക്കരുത്. ദൈവമല്ലാത്ത ഒന്നിനെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോവുക മാത്രമല്ല, മനുഷ്യൻ അവയുടെ അടിമയായിത്തീരുകയും ചെയ്യുന്നു. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവമായി മറ്റ് എന്തിനെയെങ്കിലും നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠിക്കപ്പെടുന്ന വസ്തുവോ വ്യക്തിയോ അല്ലെങ്കിൽ പ്രതിമയോ എന്തുമാവട്ടെ, അതിന് മനുഷ്യൻ്റെ മാത്രം ഇച്ഛാശക്തിയും മനുഷ്യൻ്റെ സങ്കല്പത്തിൻ്റെയും ബലം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് ഒരിക്കലും വിഗ്രഹം കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിഗ്രഹാരാധന പലർക്കും സന്തോഷപ്രദമായി തോന്നും. കാരണം പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കും എങ്കിൽ, ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തു തരുന്ന ഒരു വിഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമാകുമല്ലോ. ഞാൻ എന്തു ചെയ്യണം എന്ന് എന്നോട് കൽപ്പിക്കാതെ ഞാൻ കൽപ്പിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എത്ര നല്ലത്. അതാണ് വാസ്തവത്തിൽ വിഗ്രഹത്തിൽ നിന്ന് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം, ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് പറയരുത്, ഞാൻ പറയുന്നതൊക്കെ എനിക്ക് ചെയ്തു തരണം. വാസ്തവത്തിൽ വിഗ്രഹാരാധനയിലൂടെ സംഭവിക്കുന്നതാണ്. വിഗ്രഹങ്ങൾക്ക് നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് എൻ്റെ കാര്യം ചെയ്തു തരണം, എൻ്റെ ഇഷ്ടം ഭൂമിയിലേതുപോലെ സ്വർഗത്തിലും നടപ്പാകണം എന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ വിഗ്രഹത്തിൻ്റെ ആരാധനയിലൂടെ നടക്കുന്നത്. യേശു പഠിപ്പിച്ച് നേരെ മറിച്ചായിരുന്നു, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നടപ്പിലാവണം, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടം നീ നടത്തി തരണമെന്ന് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം വിധേയമാക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ലൈസൻസ് പോലെയാണ് വിഗ്രഹാരാധനയിലൂടെ സംഭവിക്കുന്നത്. ഓരോ വ്യക്തികളും താങ്കളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ അതിന് വിഗ്രഹങ്ങളെ കൂട്ടുപിടിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു ധാർമ്മിക ജീവിതം തന്നെ ഇല്ലാതായിത്തീരുന്നു. ധാർമ്മിക ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ തകരുകയാണ് വിഗ്രഹാരാധനയിലൂടെ. വിഗ്രഹങ്ങൾ മനുഷ്യനെ മനുഷ്യത്വത്തിലേക്കല്ല തിന്മയിലേക്കാണ് നയിക്കുക. ഇങ്ങനെ നയിക്കുന്ന വിഗ്രഹങ്ങളുടെ സ്ഥാനത്ത് അവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഗ്രഹത്തെക്കുറിച്ച് യേശു നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണ്. രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാമോൻ എന്നത് പണത്തിൻ്റെ പര്യായമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ വസ്തുക്കൾ ഭൗതികമായ ശക്തിയും മഹത്വവുമൊക്കെ പ്രദാനം ചെയ്യും എന്നു കരുതി മാമോനെ ആരാധിക്കുന്നത് വിഗ്രഹാരാധന തന്നെയായിത്തീരും. വിഗ്രഹാരാധനയും ദ്രവ്യാസക്തിയും ഒരുമിച്ച് പോകുന്നു, അഥവാ ദ്രവ്യാസക്തി വിഗ്രഹാരാധന തന്നെയാണ് എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. കൊളോസിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. വിഗ്രഹമായി ദൈവമായി പണത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംസ്കാരത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് യേശുവും വിശുദ്ധ പൗലോസും നൽകുന്നത്. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പോൾ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ പ്രമാണം, വിഗ്രഹാരാധന അരുത് എന്ന പ്രമാണം, വളരെ പ്രസക്തമായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ദൈവാരാധനയാണ്. നമ്മൾ എന്തിനെയെങ്കിലും അടിമയായി തീരുകയാണ് വിഗ്രഹാരാധനയിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള വിഗ്രഹാരാധന അരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ പ്രമാണത്തിലൂടെ. ഇതോടൊപ്പം ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടാകരുത് എന്നുള്ള കൽപ്പനയിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രസക്തമായ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവത്തിനു പകരം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരാധിക്കുന്ന മറ്റു ചില ശക്തികളെയും വ്യക്തികളെയും കുറിച്ച്. ഈ അടുത്ത കാലത്തായി വളരെയേറെ പ്രചാരത്തിൽ വന്നിരിക്കുന്ന സാത്താൻ ആരാധനയാണ് ഒന്ന്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരംഭിച്ച് പൗരസ്ത്യ രാജ്യങ്ങളിലേക്കും നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോലും വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്, സാത്താനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് സാത്താന് ആരാധന അർപ്പിക്കുന്ന അവസ്ഥാവിശേഷം. ഇതിനുവേണ്ടി നടക്കുന്ന ഒരുപാട് ഗൂഢ സംഘടനകളെക്കുറിച്ചും അവരുടെ നിഗൂഢമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ചുരുക്കമായി മാധ്യമങ്ങളിലൂടെ വരാറുണ്ട്. രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഈ ആരാധനാ ഗ്രൂപ്പുകൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അധികമൊന്നും വെളിവാകുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ നാശത്തിലേക്ക് തിന്മയിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്കറിയാം. സാത്താൻ ആരാധനയുടെ തന്നെ ഭാഗമാണല്ലോ. ചാത്തൻ സേവയൊക്കെ പറയുക നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. തിന്മയുടെ ശക്തികളെ ആരാധിക്കുക, തിന്മയുടെ ശക്തികളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക, അവയുടെ സഹായത്തോടെ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരന്മാർക്ക് തിന്മ ചെയ്യുക, ഇതൊക്കെ ഈ ആരാധനയുടെ ഭാഗമായി വരും. ഇത് ഒന്നാം പ്രമാണം വളരെ വ്യക്തമായി വിലക്കുന്ന ഒന്നാണ്. ചാത്തൻ സേവയും അതുപോലുള്ള മറ്റ് എല്ലാ സേവകളും ആത്മാക്കളുമായുള്ള ബന്ധം ഇവിടെ ശ്രദ്ധേയമാണ്. അടുത്ത കാലത്ത് പ്രചാരത്തിൽ ഒന്ന്, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഓജോ പോലുള്ള സങ്കല്പങ്ങൾ, കടന്നുപോകുന്ന ആത്മാക്കളെ എവിടുന്നെങ്കിലും വിളിച്ചു വരുത്തി ആ ആത്മാക്കളുടെ സഹായത്തോടെ രഹസ്യങ്ങൾ അറിയാനും കാര്യങ്ങൾ നേടാനും ശ്രമിക്കുന്ന ഒരു പതിവ് വളരെ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്നതായി കേൾക്കാൻ കഴിയുന്നു. ചില ഫിലിമുകളിലൂടെ പ്രചാരണം നൽകിയ ഈ സംഭവങ്ങൾ തമാശന് വേണ്ടി തുടങ്ങി അവസാനം ഒഴിച്ചു മാറ്റാനാവാത്ത ഒരു വലിയ ബാധ പോലെയായി വലിയ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാം. രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കാം, പരീക്ഷക്കടലാസ് കിട്ടാൻ വേണ്ടി, ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുക. പക്ഷേ ഇതിൻ്റെ സ്വാധീന വലയത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ് വ്യക്തമായി കാണുന്ന അനുഭവങ്ങൾ. അപ്പോഴിങ്ങനെ ആത്മാക്കളെ വിളിച്ചു വരുത്തി, അത് മരിച്ചവരുടെ ആത്മാക്കളാവാം, അശുദ്ധാത്മാക്കളാവാം, പിശാചുക്കളാവാം, ഏതുമാവട്ടെ, വിളിച്ചു വരുത്തി അവയുമായി ബന്ധപ്പെടുന്നത്, അവയിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ താക്കീതും കൽപ്പനയും വിലക്ക് നൽകിയിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണും. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവർ, നരബലിയാണ് ഉദ്ദേശിക്കുന്നത്, പ്രാശനികൻ, പ്രശ്നം വെച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ, രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ, ലക്ഷണം പറയുന്നവൻ, അത് മുഖം നോക്കിയോ കൈ നോക്കിയോ പക്ഷി പറക്കു നോക്കിയോ എന്തെങ്കിലും ആവട്ടെ ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദം നടത്തുന്നവൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃത സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. മരിച്ചവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുക, കടന്നുപോകുന്ന ആത്മാക്കളെ വിളിച്ചു വരുത്തി സന്ദേശം സ്വീകരിക്കുക, ഇവയെല്ലാം പണ്ടേ പ്രചാരത്തിലുള്ളതാണ്, പല പുരാതന മതങ്ങളിലും ഇന്നും നിലവിൽ നിൽക്കുന്നതുമാണ്. പക്ഷേ ഇതൊന്നും ദൈവാരാധനയുമായി നിരക്കുന്നതല്ല, മനുഷ്യനെ അടിമത്തത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് ബൈബിളിൽ കൃത്യമായിട്ട് പറയുക, ഇങ്ങനെയുള്ള യാതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, ജ്യോതിഷം, ഇങ്ങനെയുള്ള ജാതകം മുതലായ കാര്യങ്ങൾ, ഓരോ ഗ്രഹത്തിൻ്റെ നില അനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നു എന്ന ചിന്താഗതിയാണ് ആണല്ലോ ജ്യോത്സ്യത്തിനും ജ്യോതിഷത്തിനും ജാതകമെഴുത്തിനും ഒക്കെ പിന്നിൽ നിൽക്കുന്നത്. എൻ്റെ ജനനത്തോടുകൂടി തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആ ഗ്രഹനിലയനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് എനിക്ക് വെറും ഒരു മരീചികയായിത്തീരുന്നു. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി നക്ഷത്രങ്ങളുടെ നിലയിൽ തളച്ചിടുമ്പോൾ മനുഷ്യൻ അടിമയാക്കപ്പെടുകയാണ്. ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൻ്റെ ഛായയിൽ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നത് അവൻ ജനിച്ച നാളോ നക്ഷത്രത്തിൻ്റെ നിരയോ അല്ല, അവന് ദൈവം അധികാരം നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടുത്തെ കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു നക്ഷത്ര നിലയെയും ഒരു ഗ്രഹനിലയെയും ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുന്നെങ്കിൽ അതെൻ്റെ നക്ഷത്രത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. സ്വന്തമായി അസ്തിത്വമില്ലാത്ത, സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത, ദൈവം നിർമ്മിച്ച ജീവനില്ലാത്തവരും ഗോളങ്ങളായ ആകാശ ശക്തികളെന്ന് പറയുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ വിഡ്ഢിയാവുകയാണ്. ഇപ്രകാരമുള്ള അനേകം അടിമത്തത്തിലേക്ക് നയിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഒന്നാം പ്രമാണം വിലക്കുകയാണ്. ഗ്രഹനില നോക്കുക, മറ്റുള്ളവരെ സ്വാധീനിക്കാനായി, മറ്റുള്ളവരെ നശിപ്പിക്കാനായി ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, കൂടോത്രം ഇവയൊക്കെ ചെയ്യുന്നതും ഇതുപോലെ തന്നെ നിഷിദ്ധമാണ്. ഇവിടെ നിന്നെല്ലാം നമ്മൾ എടുക്കേണ്ട വലിയൊരു പാഠം, ഒന്നാമത്തെ പ്രമാണം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മെ സ്വാതന്ത്ര്യമുള്ള മക്കളായി സൃഷ്ടിച്ചിരിക്കുന്നു, അഥവാ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ മക്കളായി ദത്തെടുത്തിരിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ വഴി അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. പ്രവർത്തിക്കാൻ ആവശ്യമായ ശക്തി ദൈവാത്മാവിനാൽ നമുക്ക് നൽകുന്നുണ്ട്. ആ ആത്മാവിൻ്റെ പ്രചോദനത്തിന് വഴങ്ങി പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമാണ് നമ്മെ നയിക്കുക. ആ ദൈവത്തെ ഒരിക്കലും ഒരു വിഗ്രഹമായി കാണാനാവില്ല. പ്രതിമകൾ വേറൊന്നാണെന്ന് ഓർക്കുക. നമ്മൾ വിശുദ്ധന്മാരുടെ പ്രതിമകൾ നിർമ്മിക്കുന്നത് വിഗ്രഹാരാധനയായിട്ടല്ല. പ്രതിമകൾ നമ്മൾ വണങ്ങുന്നുണ്ട്, ആ വിശുദ്ധന്മാരെക്കുറിച്ച് അനുസ്മരിക്കാനാണ് അത് സഹായിക്കുന്നത്. ക്രൂശിത രൂപം നമ്മൾ വണങ്ങുന്നുണ്ട്, കാരണം യേശു ക്രിസ്തുവിനെ അനുസ്മരിക്കാനൊരു ഉപകരണമായി അത് സഹായിക്കുന്നതുകൊണ്ട്. പക്ഷേ ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പ്രതിമകളൊന്നും വിഗ്രഹമായി തീരുന്നില്ല, അവയെ നമ്മൾ ദൈവമായി ആരാധിക്കുന്നില്ല എങ്കിൽ. അതുകൊണ്ട് പ്രതിമാ വണക്കം നിഷിദ്ധമാണെന്ന് ഇതൊന്നും വരുന്നില്ല. പ്രതിമകൾ നമ്മളുണ്ടാക്കും, പ്രതിമകൾ വണങ്ങും. പ്രതിമകളും പടങ്ങളും ഛായാചിത്രങ്ങളും ഒക്കെ നമുക്ക് വിശ്വാസത്തിന് പോഷകമായി ആയ ഉപകരണങ്ങളായി സ്വീകരിക്കാം. വിശുദ്ധന്മാരാരും ദൈവങ്ങളല്ല, ദൈവത്തിലേക്കുള്ള വഴി കാട്ടുന്നവരാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരോടുള്ള വണക്കവും വിഗ്രഹാരാധനയായി മാറുന്നില്ല. ദൈവമായി മറ്റെന്തിനെയെങ്കിലും കാണുമ്പോൾ മാത്രമാണ് വിഗ്രഹാരാധന സംജാതമാകുന്നത്. അത് പാടില്ല എന്നാണ് ഒന്നാമത്തെ പ്രമാണം വിലക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്വന്തമായി മക്കളായി സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കളുടെ ആ മഹത്വം കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് പ്രതിഫലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വിഗ്രഹങ്ങളുടെ മുന്നിൽ സ്വയം അടിയറ വെച്ച് വിഗ്രഹങ്ങളെ പോലെ അവഹേളിതരാകാൻ ഞങ്ങൾക്ക് ഇടയാവാതിരിക്കട്ടെ. കർത്താവെ, ഒരു വിഗ്രഹവും ഞങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാതിരിക്കട്ടെ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന്, അങ്ങേക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധന അർപ്പിക്കേണ്ടതെന്ന് എപ്പോഴും ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളിലേക്ക് ചൊരിയുന്ന അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.